കൊലവ് കേൾപ്പിച്ചിരിക്കുന്നു. അവരുടെ ഹതന്മാരെ എറിഞ്ഞു കളയും, അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും, അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോവും, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞുപോകും, ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെയും അതിവൃക്ഷത്തിന്റെ കായ് വാടിപ്പൊഴിയുന്നത് പോലെയും പൊഴിഞ്ഞു പോകും. എന്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു, അത് ഏതോ മിന്മേലും എന്റെ ശപഥാർത്ഥത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങി വരും. യഹോവയുടെ വാൾ രക്തം പുരണ്ടും, കൊഴുപ്പ് പൊതിഞ്ഞുവിരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പുകൾ കൊണ്ടും തന്നെ യഹോവയ്ക്ക് ബ്രോസയിൽ ഒരു യാഗവും ഏതോ ദേശത്തെ ഒരു മഹാസംഹാരവും ഉണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളുകളോടുകൂടെ മൂരികളും വീഴും. അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും. അവരുടെ നിലം കൊഴുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കും. അതേ യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തെ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആവുന്നു. അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധവുമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായ അത് ശൂന്യമായി കിടക്കും. ഒരുത്തിനും ഒരു നാളും അതിൽ കൂടി കടന്നു പോവുകയുമില്ല. വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും. മൂങ്ങയും അലക്കാക്കിയും അതിൽ പാർക്കും. അവനതിന്മേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുവെട്ടിയും പിടിക്കും. അതിലെ കുലീനന്മാർ ആരും രാജസം ഘോഷിക്കയില്ല. അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും. അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപക്ഷികൾക്ക് താവളവുമാകും. മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും. വനഭൂതം വനഭൂതത്തെ വിളിക്കും. അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും. അവിടെ അസ്ത്രനാകം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നിഴലിന് കീഴെ ചേർത്തുകൊള്ളും. അവിടെ പരുന്ത് അതതിന്റെ ഇണയോടുകൂടെ കൂടും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അവൻ അവയ്ക്കായി ചീട്ടിട്ടു, അവന്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് അനുനീർപുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലബാനോന്റെ മഹത്വവും കർമേലിന്റെയും ശാലുവിന്റെയും ശോഭയും അതിനെ കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകുടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീച്ചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴിയെന്ന പേരാകും. ഒരു വശത്തിനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോടുകൂടെ ഇരിക്കും. വഴിപോക്കർ ഘോഷന്മാർ പോലും വഴിതെറ്റുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല. ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആവകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഹിസ്കിയ രാജാവിന്റെ 14-ാം ആണ്ടിൽ അശ്രൂ രാജാവായ സൻഹേരീബ് യഹൂദായിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അന്ന് അശ്രൂ രാജാവ് രബ്ശാഖയെ ലാഭിച്ചു നിന്നും യെരൂശലേമിലേക്ക് ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യത്തോടുകൂടെ അയച്ചു. അവൻ അലക്സാന്റെ വയലിലെ പെരുവഴിക്കാലുള്ള മേലത്തെ കളത്തിന്റെ കൽപ്പാതിരികയിൽ നിന്നു. അപ്പോൾ ഹിൽക്കിയാവിന്റെ മകൻ ഏലിയാക്കീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ഷെബ്നയും ആസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും അവന്റെ അടുക്കൽ പുറത്തിരുന്നു. രബ്ശാഖയെ അവരോട് പറഞ്ഞു, എന്തെന്നാൽ നിങ്ങൾ ഹിസ്കിയാവോട് പറയേണ്ടത്? അശ്രൂ രാജാവായ മഹാരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത്? യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവുമുണ്ട് എന്നുള്ള വെറും വാക്കത്രേ എന്ന് ഞാൻ പറയുന്നു. ആരെ ആശ്രയിച്ചിട്ടാവുന്നു നീ എന്നോട് മത്സരിക്കുന്നത്? ചതഞ്ഞ ഓടക്കോലായ മിസൈമിലല്ലോ നീ ആശ്രയിച്ചിരിക്കുന്നത്. അത് ഒരുത്തനു നീയാൽ അവന്റെ ഉള്ളം കയ്യിൽ തറച്ചുകൊള്ളും. മിസ്രൈൻ രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാവുന്നു. അല്ല, നീ എന്നോട് ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നുവെന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹിസ്കിയാവ് നീക്കിക്കളഞ്ഞിട്ടില്ലയോ? യഹൂദയോടും എരിശിലേമിനോടും നിങ്ങൾ യാഗപീഠത്തിന് മുമ്പിൽ നമസ്കരിപ്പീൻ എന്ന് കൽപ്പിച്ചതാകട്ടെ. എന്റെ യജമാനായ ശ്രൂരാജാവുമായി വാദ കെട്ടുക. തക്ക കുതിരച്ചേവരെ കയറ്റുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ 2000 കുതിരയെ നിനക്ക് തരാം. നീ പിന്നെ എങ്ങനെ എന്റെ യജമാന്റെ എളിയ ദാസന്മാരിൽ ഒരു പടനായകനായെങ്കിലും അടക്കും? രഥങ്ങൾക്കായിട്ടും കുതിരച്ചേവർക്കായിട്ടും നീ മിസ്രയീമിൽ ആശ്രയിക്കുന്നുവല്ലോ. ഞാനിപ്പോൾ ഈ ദേശം നശിപ്പിപ്പാൻ യഹോവയെ കൂടാതെയോ അതിന്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത്? യഹോവ എന്നോട് ഈ ദേശത്തിന്റെ നേരെ പുറപ്പെട്ടു എന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ എലിയാസീമും ശബ്നയും യോവാഹും രബ്ഷാക്കയോട് അടിയങ്ങളോട് ആരാം ഭാഷയിൽ സംസാരിക്കണമേ? അത് ഞങ്ങൾക്കറിയാം. മതിൽമേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദാ ഭാഷയിൽ സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. അതിന് രബ്ഷാക്കെ, നിന്റെ യജമാനോടും നിന്നോടും ഈ വാക്ക് പറവാനോ? എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്തം മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യുവാൻ മതിൽമേലിരിക്കുന്ന പുരുഷന്മാരുടെ അടുക്കളല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ രബ്ഷാക്കെ നിന്നുകൊണ്ട് യഹൂദാ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞെന്തെന്നാൽ, മഹാരാജാവായ അശ്രൂരാജാവിന്റെ വാക്ക് കേൾപ്പീൻ. രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, അവന് നിങ്ങളെ വിടുവിപ്പാൻ കഴിയുകയില്ല. യഹോവ നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ നഗരം അശ്രൂരാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ യഹോവയിൽ ആശ്രയിക്കുമാറാക്കുകയും അരുത്. ഹിസ്കിയാവിനെ നിങ്ങൾ ചെവി കൊടുക്കരുത്. അശ്രൂരാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ എന്നോട് സന്ധി ചെയ്ത് എന്റെ അടുക്കൽ പുറത്തു വരുവി. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ മുന്തിരിവള്ളിയുടെയും അത്തിവൃക്ഷത്തിന്റെയും ഫലം തിന്നുകയും താന്താന് കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. പിന്നെ ഞാൻ വന്നു നിങ്ങളുടെ ദേശത്തിന് വലിയമായ ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോട്ടങ്ങളും ഉള്ള ഒരു ദേശത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. യഹോവ നമ്മെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ഹിസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്. ജാതികളുടെ ദേവന്മാരിൽ ആരെങ്കിലും തന്റെ ദേശത്തെ അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? ഹമാത്തിലെയും അർപ്പാദിലെയും ദേവന്മാർ എവിടെ? സഫർമയിലെ ദേവന്മാരും എവിടെ? അവർ ചമരിയരെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ? യഹോവ യെരുശലേമിനെ എന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ആ ദേശങ്ങളിലെ സകല ദേവന്മാരിലും വെച്ച് ഒരുത്തൻ തന്റെ ദേശത്തെ എന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുവോ? എന്നാൽ ജനം ഉണ്ടാതിരുന്നവനോട് ഒന്നും ഉത്തരം പറഞ്ഞില്ല. അവനോട് ഉത്തരം പറയരുതെന്ന് രാജകൽപ്പനയുണ്ടായിരുന്നു. ഹിസ്കിയാവിന്റെ മകൻ എലിയാക്കീം എന്ന രാജധാനി വിചാരകനും രാജസക്കാരൻ ശബ്നയും അസാഫിന്റെ മകൻ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്നു. രക്ഷാഫിയുടെ വാക്കവനോട് അറിയിച്ചു. ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു. പിന്നെ അവൻ രാജധാനി വിചാരകൻ എലിയാക്കീമിനെയും രാജസക്കാരൻ ശബ്നയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും ഏറ്റെടുത്തവരായ ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു. അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു, ഇത് കഷ്ടവും ശാസനയും നിന്ദയുമുള്ള ദിവസമത്രേ. കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു, പ്രസവിപ്പാനോ ശക്തിയില്ല. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ രക്ഷാഖേ അവന്റെ യജമാനായ ശ്രൂരാജാവ് അയച്ച് പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ യഹോവ പക്ഷേ കേൾക്കും. നിന്റെ ദൈവമായ യഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും. ആകയാൽ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണമേ. ഹിസ്കിയ രാജാവിന്റെ ഭൃത്യന്മാർ യെശയ്യാവിന്റെ അടുക്കൽ വന്നപ്പോൾ യെശയ്യാവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ നിന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം നീ ഭയപ്പെടേണ്ട. ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും. അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾകൊണ്ട് വീഴുമാറാക്കും. രക്ഷാക്കെ മടങ്ങിച്ചെന്ന് അശ്ശൂർ രാജാവ് ലിബ്നായുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു. അവൻ ലാഖീഷ് വിട്ടുപോയി എന്ന് അവർ കേട്ടിരുന്നു. എന്നാൽ കൂശ് രാജാവായ തിർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസ്കിയാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു കൽപ്പിച്ചതെന്നാൽ നിങ്ങൾ യെഹൂദ രാജാവായ ഹിസ്കിയാവിനോട് പറയേണ്ടത് യെരുശലേം അശ്ശൂർ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കരുത്. അശ്ശൂർ രാജാക്കന്മാർ സകല ദേശങ്ങളോട് ചെയ്തതും അവയ്ക്ക് ഉന്മൂല നാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ. നീ വിടുവിക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, രസഫേ, തെലസാലെ, ഏതോനിയർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടുവിച്ചിട്ടുണ്ടോ? ഹമാത് രാജാവും അർപ്പാദ് രാജാവും സഫർവയും പട്ടണം ഹേനാ യുവ എന്നിവയ്ക്ക് രാജാവായിരിക്കുന്നവനും എവിടെ? ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്ത് വാങ്ങി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായി കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവ്വരാജ്യങ്ങൾക്കും ദൈവമാവുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. യഹോവയെ ചെവിചായിച്ച് കേൾക്കണമേ, യഹോവയെ തൃക്കണ്ണു തുറന്ന് നോക്കണമേ. ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻഹേരേബിന്റെ വാക്കൊക്കെയും കേൾക്കണമേ. യഹോവയെ സുരാജാക്കന്മാർ സർവ്വജാതികളുടെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി. അവരുടെ ദേവന്മാരെ തീയിലിട്ട് കളഞ്ഞത് സത്യം തന്നെ. അവ ദേവന്മാരല്ല, മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ. ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ. ആമോസിന്റെ മകനായ ഹിസ്കിയാവ് ഹിസ്കിയാവിന്റെ അടുത്ത് പറഞ്ഞയച്ചെന്തെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ അശ്ശൂർ രാജാവായ സൻഹേരീബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെ കുറിച്ച് യഹോവ അരുളി ചെയ്ത വചനം ആവിത്. സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്ദിച്ച് പരിഹസിക്കുന്നു. യെരുശലേം പുത്രൻ നിന്റെ പിന്നാലെ തലകുലുക്കുന്നു. നീ ആരെയാവുന്നു നിന്ദിച്ച് ദുഷിച്ചത്? ആർക്ക് വിരോധമായിട്ടാവുന്നു നീ ഒച്ചപോക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ പുത്രന്മാർ മുഖാത്തിന് നീ കർത്താവിനെ നിന്ദിച്ചു. എന്റെ അസങ്കീർണതകളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോനും കയറിയിരുന്നു. അതിലെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സർവവൃക്ഷങ്ങളും ഞാൻ മുറിക്കും. അതിന്റെ അറ്റത്തെ കൊടുമുടി വരെയും അതിന്റെ ചെഴിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നിയല്ലും. ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും. എന്റെ കാലടികളാൽ മിസ്രയീമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു. ഞാൻ പണ്ടുപണ്ടേ അതിനെ ഉണ്ടാക്കി, പൂർവകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ? നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യകൂമ്പാരങ്ങളാക്കുവാൻ ഞാനിപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ട അമ്പരന്ന് പോയി. അവർ വയലിലെ പുല്ലും പച്ചച്ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുമ്പേ കരിഞ്ഞുപോയ ധാന്യവും പോലെയായി തീർന്നു. എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് ഞാൻ അറിയുന്നു. എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്ത് കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിലെത്തിയിരിക്കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കണിഞ്ഞാൽ നിന്റെ അതിരങ്ങളിലും ഇട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കിക്കൊണ്ടുപോകും. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളത്ത് വിളയുന്നതും തിന്നും. മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. യഹൂദാഗ്രഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് വീണ്ടും താഴെ വേരൂ. നീതെ ഫലം കായ്ക്കും. ഒരു ശേഷിപ്പ് യെരുശലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ അനുഷ്ഠിക്കും. ആകയാൽ യഹോവ അശ്ശൂർ രാജാവിനെ കുറിച്ച് പ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല, ഒരു അമ്പ് അവിടെ എഴുതുകയുമില്ല, അതിന്റെ നേരെ പരിചയോടുകൂടെ വരികയില്ല, അതിനെതിരെ വാടപോരുകയുമില്ല. അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും. ഈ നഗരത്തിലേക്ക് വരികയില്ല. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശ്ശൂർ പാളയത്തിൽ 185,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അങ്ങനെ അശ്ശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ടു മടങ്ങി നിനവയിൽ പാർത്തു. എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമേലെക്കും ശരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് അരാരത്ത് ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു. അവന്റെ മകനായ എസോർ ഹദോൻ അവന് പകരം രാജാവായി തീർന്നു. ആ കാലത്ത് ഇസ്കിയ രാജാവിന് മരിക്കാത്തക്ക ഒരു രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ ഇസ്കിയാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്നവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, സൗഖ്യമാകില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുവമ്പിൽ നിന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ ഹിസ്കിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും. യഹോവാദൻ അള്ളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്കൊരു അടയാളമാകും. ആഹാസിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നേരിനെ ഞാൻ 10 പടി മുന്നോക്ക് തിരിമാറാക്കും. അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന 10 പടി തിരിഞ്ഞു പോന്നു. യഹൂദ രാജാവായ ഹിസ്കിയാവിനെ രോഗം പിടിച്ചിട്ട് അത് മാറി. സുഖമായ ശേഷം അവൻ എഴുതിയെഴുത്ത്, എന്റെ ആയുസ്സിൽ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു. എന്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്ത് വെച്ച് യഹോവയെ കാണുകയില്ല. ഞാൻ ഭൂവാസിയുടെ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്റെ പാർപ്പിടം നീങ്ങി ഒരിടെ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു. നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്റെ ജീവനെ ചുരുട്ടിവെക്കുന്നു. അവൻ എന്നെ പാപം നിർത്തു കളയുന്നു. ഒരു രാപ്പകൾ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. ഉഷസ് വരെ ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു. അവനോ സിംഹം പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു കളയുന്നു. ഒരു രാപ്പകൾ കഴിയും മുമ്പേ നീ എനിക്ക് അന്തം വരുത്തുന്നു. നീവൽ പക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു. ഞാൻ പ്രാവ് പോലെ കുറുകി എന്റെ കണ്ണോ ഇരുത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു. യഹോവ, ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു, നീ എനിക്കിട നൽകണമേ. ഞാൻ എന്തു പറയേണ്ടു? അവൻ എന്നോട് അരുളി ചെയ്തു, അവൻ തന്നെ നിവർത്തിച്ചിരിക്കുന്നു. എന്റെ മനോവ്യസന ഹേതുവായ ഞാൻ നിന്റെ കാലുമുക്കയും സാവധാനത്തോടെ നടക്കും. കർത്താവേ, അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു, എന്റെ ജീവനും കേവലം അതിലത്രേ. അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എന്റെ ജീവനെ രക്ഷിക്കും. സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായനുഭവിച്ചു. എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുരിയിൽ നിന്നും സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു. നിയമേസ്തുനിക്ക് യോഗ്യമാവുന്നു പാറയ്ക്കുമ്പോൾ.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. അന്തസ്തുതികളാൽ ആകാശവും ഭൂമിയും നിറച്ചിരിക്കുന്നവനവാനായ ദൈവം നമ്പരാൻ പരിശുദ്ധൻ
പരിശുദ്ധി.
ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സമസ്ത സുഭദ്രാതരത്തെ അഭിമുഖത്തിൽ ബുധനാഴ്ച നടത്തിവരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയെ ധന്യമാർന്ന നിലയിൽ നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ വീണ്ടും ആരാധിക്കുകയും ആ ദൈവത്തിന്റെ തൃപ്പാദത്തിന് സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ദിനം കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം നമ്മളുടെ ആക്കി തീർത്തു. ഈ ശുശ്രൂഷയ്ക്ക് ശ്രേഷ്ഠമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തിന് മെത്രാപ്പോലത്തെ വളരെ സ്നേഹ ആദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന ഒന്നി ഫിലിപ്പോസ് അച്ഛൻ, ഐസക് അച്ഛൻ വൈദികരെ വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിൽ മുഖ്യമാറുന്ന സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഒരിക്കൽ കൂടി സാന്നിധ്യം അനുഗ്രഹമാക്കി തീർക്കുന്ന വന്യ ഈ ഫിലിപ്പച്ചനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാറുന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലവനയിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവം ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം ദൈവം മുമ്പാകെ സമർപ്പിക്കാം. ശ്രീയേശു നാമം, അതിശയനാമം, ഏഴേ എനിക്കിമ്പനാമം. ജീവിതത്തിന്റെ ഏകാന്തമായ മേഖലയിൽ കൂടി കടന്നു പോകുമ്പോഴും ജീവിതത്തിന്റെ തെറ്റായ പഥങ്ങളിൽ കൂടി യാത്ര ചെയ്ത് പാപം പെരുകി നിരാശയുടെ അടിത്തട്ടിലേക്ക് വീണു പോകുമ്പോഴും ആഴത്തിന്റെ കുഴിയിൽ ഉയരങ്ങളിലേക്ക് നയനങ്ങളെ പതിച്ച് ഹൃദയം തുറന്ന് പിതാവിനെ വിളിക്കുമ്പോൾ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിച്ച് അനുസ്യൂതം നമ്മുടെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്ന് വീണ്ടെടുക്കുന്ന പരിശുദ്ധനായ ദൈവത്തെ ഹൃദയം കൊണ്ട് വാഴ്ത്തിപ്പാടുന്ന ഈ ഗീതം ദൈവമുമ്പാകെ ചേർന്ന് നമുക്ക് സമർപ്പിക്കാം.
ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കുംബനാമം പാപപരിഹാരാർത്ഥം ഭാവികളെ തേടി പാരിടത്തിൽ വന്ന നാമം ജീവിതത്തിൽ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം ഏഴയനിക്കും ബനാമോ എന്നില്ല പാപം എന്നിൽ നിന്നു നീക്കേൽ കാണിഞ്ഞ നാമം അന്യനല്ല മേലെടുത്തു എന്നേ കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം അന്യനെന്ന മേലെടുത്തു എന്നേ കുമായി മായ്ച്ചു തന്ന ഉന്നതന്റെ വന്യനാമം മേലായ നാമം പഠജനം പഠനാമം എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരു മുമ്പിൽ നല്ല ഭക്വമുള്ള നാമം ശ്രീയേശു നാമം മതിശയ നാമം ഏഴയനിക്കുംബനാമം എല്ല ബാധികാർക്കും നാനാവ്യാധിക്കാർക്കും മോചനം കൊടുക്കും നാമം ർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതല നൽകും നാമം കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതല നൽകും നാമം ശ്രീയേശു ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം നാടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം ശ്രീയേശു നാമം അതിശയ നാമം ഏഴയനിക്കുംബനാമം ശ്രീയേശു നാമം അതിശയ നാമം
പിതാവിനും പുത്രനും
പരിശുദ്ധരൂഹായിക്കുതികളാൽ
ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി
തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു
നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു വേണ്ടി പിടിച്ചുതുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ
കർത്താവേ കൃപയുണ്ടായോട് കരുണ ചെയ്യണമേ
ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി,
ഭാവേ നിനക്ക് സ്തുതി, പാതിയാരോട് കരുണയിൽ നമിച്ച രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
പരിശുദ്ധ പ്രണമേ, നിന്റെ രാജ്യം വരണമേ,
നിന്റെ ദ്രുവിട്ടുള്ള പോലെ ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ പോലെ കിടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുത്, രക്ഷിച്ചു
രാജ്യത്തിനുള്ളതാകുന്നു. ആമീൻ.
കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം,
ഭർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ ഭർത്താവ് ശിശുവിനെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അറിയാമേ നമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും ദൈവത്തിനോട് അപേക്ഷിച്ചു വല്ലണമേ. ആമീൻ.
പറക്കുമ്പോൾ കാരുണ്യവാനും മനുഷ്യസ്നേഹമുള്ളവനുമായ ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല തിരുവിഷ്ടപ്രകാരം നിന്നെ പ്രസാദിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, എന്നേക്ക് ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നിധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നതും പാപികളുടെ മനസ്സിൽ സന്തോഷിക്കുന്നതുമാകുന്നുവല്ലോ. വിളിപ്പിയൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുകയൻ ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പിയൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു, അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പരിപാകപ്പെടുത്തണമേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനരെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിക്കണമേ, നീതിമാന്മാരോടുകൂടെ വസിക്കണമേ, ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണ്ണന്മാരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോടുകൂടെ ഇരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും മായ്ച്ചു കളയണമേ, അതിൽ നിരപ്പ സമാധാനവും വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യതയും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കട്ടുതകൾ കഴിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ. അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും ഫലപ്രദമുള്ള സംഘങ്ങളാലും സകല വായികൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും ചേർച്ചയുള്ള സ്തുതിപ്പോൾ ഞങ്ങൾ അത് കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
ദൈവത്തിന്റെ ധനനാമത്തിന് എമ്മാവസം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൻ വിശ്വാസികളെ, അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ വീണ്ടും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടുവാനും ദൈവവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാം ലഭിച്ചിരിക്കുന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അസ്വസ്ഥതകളുടെ ഒരു ലോകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ലോകത്തെവിടെ നോക്കിയാലും അസ്വസ്ഥതകളാണ്. കേരളത്തിലെ പട്ടികളുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥത, പട്ടിയെ കൊല്ലണോ വേണ്ടായോ, അത് അവിടുത്തെ അസ്വസ്ഥത. ഇന്ത്യ മുഴുവനായിട്ട് നോക്കിയാൽ പാകിസ്ഥാൻ ബോർഡറിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ടെൻഷൻ, യുദ്ധം ഉണ്ടാകുമോ ഉണ്ടാകത്തില്ലയോ, പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുമോ, ഇന്ത്യ മുഴുവൻ അതിന്റെ ടെൻഷനിലാണ്. മിഡിൽ ഈസ്റ്റേൺ പ്രദേശങ്ങളിൽ ഉള്ള മറ്റ് വിഷയങ്ങൾ, സിറിയയും അത് അങ്ങനെയുള്ള കാര്യം, അവിടെയൊക്കെ ഉണ്ടാകുന്ന IS തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങൾ. അമേരിക്കയിൽ ന്യൂയോർക്കിൽ കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനം ഉണ്ടായി. ഇന്ന് ഷാർലറ്റിൽ വീണ്ടും ഒരു ബ്ലാക്കിനെ വെടിവെച്ചു. അത് വീണ്ടും അടുത്ത വിഷയത്തിലേക്ക് കയറും. ലോകം മുഴുവൻ അസ്വസ്ഥതകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ സ്വസ്ഥത ലഭിക്കുവാൻ തക്കവണ്ണം
ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ എല്ലാ മനുഷ്യരും ഈ അസ്വസ്ഥതകളിൽ ജീവിക്കുമ്പോൾ, എല്ലാ ഭരണകൂടങ്ങളും അസ്വസ്ഥതകളിലായിരിക്കുമ്പോൾ സ്വസ്ഥത ലഭിക്കുവാൻ തക്കവണ്ണം, സമാധാനം ലഭിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഓരോ ക്രിസ്ത്യാനിയും സത്യത്തിൽ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ട സമയമാണ്. ചിലപ്പോൾ തോന്നി ഇതൊക്കെ അന്ത്യകാലം എടുത്തോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. കാര്യം മനുഷ്യന്റെ ദേഷ്യവും ഈഗോയും ഒക്കെ ഇങ്ങോട്ട് വർദ്ധിച്ചു വരുമ്പോൾ ഏത് തരം ബോംബുകളൊക്കെയാണ് ഇനി പൊട്ടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ഇതൊക്കെ അന്ത്യകാലത്തിന്റെ അടുത്തോ എന്നൊക്കെ ഒരുപക്ഷെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു 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 സാഹചര്യത്തിലാണ്, അങ്ങനെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ലോകത്ത് സമാധാനമായിട്ട് നമ്മൾക്കിവിടെ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥനാപൂർവ്വം സമയം ചെലവഴിക്കാൻ ലഭിക്കുന്ന അവസരം തന്നെ അതൊരു വലിയ അനുഗ്രഹമായിട്ട് നമുക്ക് കാണാം. ലോകം മുഴുവൻ ഈ അസ്വസ്ഥതയിലായിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരം അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില ചുവടുവെപ്പുകളിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ അരമനയിൽ വെച്ച് നമ്മൾക്ക് പണിയാനിരിക്കുന്ന ചാപ്പലിന്റെ ചാപ്പൽ കൺസ്ട്രക്ഷന്റെ കോൺട്രാക്ട്, അതിന്റെ ബിൽഡറുമായിട്ടുള്ള കോൺട്രാക്ട് സൈൻ ചെയ്ത് ഏൽപ്പിച്ചു. അദ്ദേഹം അപ്പോ പണി തുടങ്ങുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിറ്റിയുമായി ബന്ധപ്പെട്ട് ചില പേപ്പേഴ്സ് ഇനി ക്ലിയർ ചെയ്യാനുണ്ട്. അതുകൂടെ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് നടത്തി പണി തുടങ്ങാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആണ് ഇരിക്കുന്നത്. എല്ലാ ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ ക്ലിയർ ആയി, കോൺട്രാക്ടറും ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി സ്വാഭാവികമായിട്ടും നമ്മൾ അതിൻ്റെ പണിയിലേക്കുള്ള പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ അതിലുണ്ടാകണം. പ്രത്യേകിച്ചും നമ്മളുടെ ഇതിന്റെ മേജർ ഫണ്ട് റേസിങ് ഈ ചാപ്പൽ പണിയുടെ ഫണ്ട് റേസിംഗ് ആയിട്ടിരിക്കുന്ന നമ്മുടെ റാഫിൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെയൊക്കെ ഇടവുകളിൽ അതിന്റെ വിതരണം നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കുവാൻ, അത് പൂർണ്ണമായിട്ട് വിജയിച്ചാൽ നമുക്ക് അത് ഇതൊരു നല്ല രീതിയിൽ വലിയ പ്രയാസമില്ലാതെ തന്നെ നമുക്കിത് പണിയുവാൻ തക്കോണം സാധിക്കും എന്നുള്ളതും നിങ്ങളെ ശ്രദ്ധയോടെ ഇരുന്ന് ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചനാണ്. വിവിധ സന്ദർഭങ്ങളിൽ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മളോട് ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭദ്രാസനത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന, വിവിധ സ്ഥലങ്ങളിൽ നടന്ന ഫാമിലി കോൺഫറൻസിൽ അച്ഛൻ ക്ലാസുകളും ധ്യാനങ്ങളും എടുക്കുകയും അങ്ങനെ അച്ഛനെ നമ്മൾക്ക് എല്ലാവർക്കും പരിചയമാണ്. പി എ ഫിലിപ്പച്ചനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനം എടുക്കുവാൻ തക്കവണ്ണം വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ സഭയുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് പ്രധാന ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട പി എ ഫിലിപ്പച്ചൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 285-ാമത്തെ ഗീതം ദൈവം സമർപ്പിക്കാം. യഹോവ ഇരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്.
യഹോവ ഇരേ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫാ സൗഖ്യദായകൻ, പല്ലാടി പീഡരാ സൗഖ്യം. ആവശ്യങ്ങൾ നീ
അത്യുന്നതൻ നീ, നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം നൽകി നിന്നാദിയെന്ന്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്.
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതിയന്ന് തിരുനേനി ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈ വചനത്തിന്റെ ശ്രദ്ധയ്ക്കായി ഇപ്പോൾ ഒരുങ്ങി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായിട്ട് സമർപ്പിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഈ ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ നടന്ന ഫാമിലി കോൺഫറൻസസിന് നേതൃത്വം കൊടുക്കാനും ക്ലാസുകൾ എടുക്കാനും റിട്രീറ്റ് നയിക്കാനും ഒക്കെയായിട്ട് എന്നെ ക്ഷണിച്ചു. അതനുസരിച്ച് ഞാൻ ജൂൺ മാസം അവസാനം ഇവിടെ വന്നു. ഈ 2-3 മാസങ്ങൾ ഈ ഭദ്രാസനത്തിന്റെ വിവിധ പള്ളികളിലും മേഖലകളിലും സഞ്ചരിക്കുവാനും നിങ്ങൾ അധികം പേരെ കാണുവാനും ദൈവവചനം സംസാരിക്കാനും ഒക്കെ ലഭിച്ച വലിയ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കയിലും കാനഡയിലുമുള്ള വിവിധ ഇടവകളിൽ പോകാനായിട്ടും അനേക പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് സാധിച്ചു. അതിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് എന്നെ ഈ വർഷത്തെ ഫാമിലി കോൺഫറൻസിനായിട്ട് ക്ഷണിച്ച ഇന്ന് തിരുമേനിയോടും ഈ വിവിധ മേഖലകളിൽ അതിനായിട്ട് ഉത്സാഹിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദി ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നാളെ ഇവിടെ വന്ന് നാട്ടിലേക്ക് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ ഒരു സന്ദേശം കൂടെ നൽകണം എന്ന് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ദൈവവചനം സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. സെപ്റ്റംബർ 14 നമ്മൾ സ്ലീവാ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ എല്ലാ സഭകളും, കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള എല്ലാ സഭകളും വളരെ ആഘോഷപൂർവം കൊണ്ടാടുന്ന ഒരു പെരുന്നാളാണ്. സ്ലീബായുടെ ആ വലിയ പ്രാധാന്യം, സ്ലീബായിലൂടെ നമുക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ, മനുഷ്യരാശി മുഴുവനും സ്ലീബായുടെ അനുഭവത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ട ആ വലിയ സന്ദേശം, ഇതെല്ലാം ഈ സ്ലീബ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെ ഭരിക്കേണ്ട നല്ല ചിന്തകളാണ്. ഒരു ചരിത്ര പശ്ചാത്തലം, നമ്മുടെ ചില ഗീതങ്ങളിൽ നമ്മൾ ഈ സ്ലീബ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചില ചിന്തകളായിട്ട് നമ്മൾ പാടാറുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കർത്താവിന്റെ വിജയകരമായ സ്ലീബ കണ്ടെടുക്കാനായിട്ട് കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ അമ്മയായിരുന്ന ഹെലനി രാജ്ഞി 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ നടത്തിയ പരിശ്രമത്തെ പറ്റിയാണ്. ഹെലനി രാജ്ഞി മഹാനായ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ അമ്മയായിരുന്നു. അവര് 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ഒരു ക്രിസ്ത്യാനിയായി തീർന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. കുസ്തന്തിനോസ് ചക്രവർത്തി ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ അമ്മ ഈ ഹെലനി രാജ്ഞി ക്രിസ്ത്യാനിയായിട്ട് മാറിയെന്ന് പറയുന്നു. 70 റോമാ ചക്രവർത്തിയായിരുന്ന ടൈറ്റസിന്റെ നേതൃത്വത്തിൽ യെരുശലേം മുഴുവനും നശിപ്പിച്ച ഒരു കാര്യം നമുക്കറിയാം. യഹൂദന്മാരെ ലോകത്തിന്റെ 4 ഭാഗത്തേക്കും ചിതറിച്ച സംഭവമാണ് 70 നടന്നത്. ഏറ്റവും മർമ്മഭേദകമായ യഹൂദ ചരിത്രത്തിലെ ഏറ്റവും കരളലിയിക്കുന്ന ഒരു സംഭവമാണ് 70 നടന്ന ആ വലിയ യെരുശലേമിന്റെ നാശം. ആ നാശത്തിന് ശേഷം ഏതാണ്ട് വളരെയധികം അധപ്പതനാവസ്ഥയിൽ കിടന്ന യെരുശലേമിനെ വീണ്ടും വളരെ ശക്തമായിട്ട് ആക്രമിച്ച് അതിനെ വീണ്ടും ഒരു കുപ്പക്കുന്നാക്കി മാറ്റിയൊരു സംഭവം രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തുണ്ടായി. അത് ഹാഡ്രിയൻ എന്ന റോമ ചക്രവർത്തിയാണ്. അദ്ദേഹം വന്നിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യകാലത്ത് ക്രിസ്തു മതം ഇങ്ങനെ യെരുശലേമിൽ പൊട്ടിമുളച്ച് വളർന്നുകൊണ്ടിരുന്ന കാലമാണ്. ഇപ്പൊ 130-നോടടുത്ത് രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം യെരുശലേമിൽ വരികയും യെരുശലേമിലെ ഏറ്റവും പുണ്യസ്ഥലമായ കാൽവറിയിൽ കടന്നു ചെന്നിട്ട് കർത്താവിന്റെ കുരിശ് നാട്ടിയ സ്ഥലം, അതുപോലെ തന്നെ കർത്താവിനെ അടക്കിയ ആ കല്ലറ, ഇതെല്ലാം വീണ്ടും നശിപ്പിക്കുകയും കർത്താവിന്റെ കല്ലറ ഇരുന്ന ഭാഗത്ത് ജൂപ്പിറ്റർ ദേവന്റെ ഒരു അമ്പലം ഉണ്ടാക്കുകയും കർത്താവിന്റെ കുരിശ് നാട്ടിയ ഭാഗത്ത് വീനസ് ദേവിക്കായിട്ടൊരു ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ ഇങ്ങനെ കർത്താവ് കുരിശിതനായ, കർത്താവ് പുനരുദ്ധാനം ചെയ്ത ഈ രണ്ട് സ്പോട്ടുകളും ബിജാതിയുടെ കയ്യിൽ അകപ്പെട്ടിരുന്ന ഒരു കാലമാണ്. പിന്നീട് കുസ്തന്തിനോസ് ചക്രവർത്തി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാകുന്നത്. ഹെലനി രാജ്ഞി ക്രിസ്ത്യാനിയായി മാറിയ ശേഷം യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ കഷ്ടാനുഭവവും പീഡാനുഭവവും രക്ഷണീയമായ വീണ്ടെടുപ്പും ഒക്കെ നടത്തിയ ആ സ്ഥലങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനായി AD 326 യെരുശലേമിലേക്ക് വന്നു എന്നാണ് ചരിത്രം സാക്ഷിക്കുന്നത്. അവരവിടെ വന്നു, അവിടെ എക്സ്കവേഷൻസ് നടത്തി, കാൽവറിയിൽ നിന്ന് 3 കുരിശികൾ കണ്ടെടുത്തു. അവിടെ വീണ്ടും പള്ളികൾ പണിതു, കർത്താവിന്റെ കല്ലറയുടെ ഭാഗത്ത് സെപ്പൽക്കർ ചർച്ച് പണിഞ്ഞു, അതുപോലെ തന്നെ ബേത്ലഹേമിൽ ഇപ്പോഴത്തെ നേറ്റിവിറ്റി ചർച്ച് പണിഞ്ഞു, അതുപോലെ തന്നെ മൗണ്ട് ഒലിവ്സിലുള്ള ഒരു ദേവാലയം പണിഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഏതാണെങ്കിലും നമ്മുടെ ചിന്ത അതല്ല, ഈ ഗോകുൽത്തായിൽ നിന്നും കണ്ടെടുത്ത്, കാൽവറിയിൽ നിന്നും അത് വീണ്ടെടുത്ത് അതുമായിട്ട് ആഘോഷപൂർവ്വം റോമിലേക്ക് പോയതിന്റെ ആ സ്മരണയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സ്ലീബാ പെരുന്നാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അതാണ് നമ്മൾ അതിനോടനുബന്ധിച്ച് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച നമസ്കാരത്തിൽ പാടുന്നുണ്ട്. സ്ലീബായെ വന്ദിപ്പാനായി ഹേലനി രാജ്ഞി നിർഭപട്ടണമാം റോമയിൽ നിന്ന് നേരുശിലേ മാറുന്നു എന്ന് പറയുന്ന ഭാഗം. അങ്ങനെ സ്ലീബ കണ്ടെടുത്ത് റോമിൽ കൊണ്ടുവന്ന് അത് ഏറ്റവും ആദരപൂർവ്വം വളരെ ബഹുമാനാർത്ഥം അവിടെ സൂക്ഷിച്ചിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. ആ സംഭവത്തിന്റെ സ്ലീബ കണ്ടെടുത്ത് സഭയിൽ സ്ലീബായിക്ക് കുരിശിന് വലിയ അതുല്യമായ പ്രാധാന്യം കൽപ്പിച്ച ആ സംഭവത്തോടെയാണ് കുരിശെന്ന പ്രതീകം നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും സെൻട്രൽ ഫിഗറായി മാറുന്നത്. ഇന്ന് കുരിശെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ കുരിശിന് അദ്വിതീയമായ ഏറ്റവും അചുംബിതമായ ഒരു സ്ഥാനമുണ്ട്. കുരിശില്ലാതെ നമുക്കൊന്നുമില്ല. ഒരു കുഞ്ഞിനെ മാമോദീസ മുക്കുന്ന ആ സമയം, ഒരാളുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിയെ മാമോദീസ മുക്കുന്ന സമയം മുതൽ അതിന്റെ മരണത്തിന്റെ ഏറ്റവും അവസാനം മൃതശരീരത്തിൽ എണ്ണ ഒഴിക്കുന്നത് വരെയുള്ള ഭാഗത്ത് കുരിശാണ് മുഴുവൻ ഉപയോഗിക്കുന്നത്. മാമോദീസയിൽ കുഞ്ഞിന്റെ നെറ്റിയിൽ കുരിശ് 3 കുരിശ് വരച്ചാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ നൽകുന്നത്. അതുമുതൽ ഇങ്ങോട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുരിശ് വരയ്ക്കുകയും കുരിശ് ധരിക്കുകയും ചെയ്യുന്ന അനേകം സന്ദർഭങ്ങൾ ഓരോ ദിവസവും അനുദിനം അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരാളിനെ ഭൗതികമായി ഈ ലോകത്തിൽ നിന്ന് യാത്രയയക്കുമ്പോൾ അവസാനമായിട്ട് ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്ന ബോഡിയിൽ ഒഴിക്കുന്ന തൈലം പോലും കുരിശാകൃതിയിലാണ് ഒഴിക്കുന്നത്. അപ്പൊ കുരിശിന് അത്രമാത്രം വ്യക്തി ജീവിതത്തിലും സഭാജീവിതത്തിലും ഒരു വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ എല്ലാ കൂദാശകളും കുരിശിന്റെ അടയാളത്തിലാണ് ഓരോ ആശീർവാദങ്ങളും നടത്തുന്നത്. എന്ത് സാധനം ആശീർവദിക്കുമ്പോഴും കുരിശടയാളമാണ് അതിൽ വരയ്ക്കുന്നത്. ഈവൻ വിശുദ്ധ കുർബാന അപ്പം പോലും വാഴ്ത്തുമ്പോൾ കുരിശ് വരച്ചാണ് അതിനെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത്. ബാറേ കാദേശ് എന്ന് പറയുന്ന ഭാഗത്ത് പട്ടക്കാരൻ അപ്പത്തിന്മേൽ കുരിശാണ് വരയ്ക്കുന്നത്. അപ്പൊ കുരിശിന് അത്രമാത്രം ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു സ്ഥാനം നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാം. അപ്പൊ ഇത്രമാത്രം സ്ഥാനമുള്ള കുരിശ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് ഈ ശ്രീബാ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചിന്തകളിൽ നമ്മൾ വളരെയധികം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധനായ പൗലുസ്ലിഹ പറയുന്നു, കർത്താവായ യേശുവിന്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ എനിക്ക് ഇടവരരുത്, അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും. കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്, അതിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും കുരിശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്തി ലേഖനം 14:14 വാക്യമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ പ്രശംസിപ്പാനും ഏതെങ്കിലും തരത്തിൽ വമ്പ് പറയുവാനും ഉണ്ടെങ്കിൽ അത് ഒരേ ഒരു കാര്യം, കുരിശ് മാത്രമാണ്. ആ കുരിശിന്റെ സാന്നിധ്യവും കുരിശിന്റെ ശക്തിയുമായിരിക്കണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് പ്രശംസിക്കാനുള്ളത്. ആ കുരിശിലൂടെ നടക്കുന്നത് ലോകം നമുക്ക് കുരിശിക്കപ്പെടുന്നു, അതുപോലെ തന്നെ നാം ലോകത്തിനും കുരിശിക്കപ്പെടുന്നു. ലോകത്തെ കുരിശിക്കാൻ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ടും ലോകത്തെ കുരിശിക്കുന്ന ഒരു വലിയ സംഭവം നടക്കുന്നുണ്ട്. അത് വിശുദ്ധ മാമോദീസായി തന്നെ സംഭവിക്കുകയാണ്. ലോകത്തെ പൂർണ്ണമായിട്ടും കുരിശിക്കുന്നു. അത് എക്സോർസിസം എന്ന് പറയുന്ന ഭാഗത്ത്, അതായത് ബാധ ഒഴിക്കൽ എന്ന് സാധാരണ നമ്മൾ മാമോദീസായുടെ ആദ്യ ഭാഗത്ത് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മശിഹായെ സ്വീകരിക്കുന്നു. സാത്താനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും ഇഷ്ടങ്ങളും ഇംഗിതങ്ങളും ഉപേക്ഷിക്കുന്നു എന്നാണ് അർത്ഥം. ഈ ലോകത്തിന്റെ അധിപതി സാത്താനാണ്. ഈ ലോകത്തിന്റെ അതീശത്വം സാത്താന്റെ കീഴിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4 കർത്താവിനെ പരീക്ഷിക്കുന്ന ഭാഗത്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന. അതുകൊണ്ട് ലോകത്തെ കുരിശിക്കുക എന്ന് പറഞ്ഞാൽ സാത്താനെ ഉപേക്ഷിക്കുക എന്നാണ്. പൂർണ്ണമായിട്ടും ലോകത്തിൽ നിന്ന് മാറി നീക്കുക, ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്നും ലോകം തരുന്ന മോദങ്ങളിൽ നിന്നും മോഹങ്ങളിൽ നിന്നും നാം പിൻവലിഞ്ഞു നിൽക്കുക എന്നതിനാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് കർത്താവായ യേശുവിന്റെ കുരിശിലൂടെ നാം ലോകത്തിനായി കുരിശിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലോകം നമുക്കും കുരിശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാന വസ്തുത ഈ ശ്ലീഹ അനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ കുരിശിലൂടെ നമുക്ക് സംലഭ്യമായ എന്താണ് കൃപ, എന്താണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് എന്ന് ഒരു വട്ടം ചിന്തിക്കണം. നമുക്കറിയാം കുരിശ്, ഗോകുൽ കായൽ നാട്ടപ്പെട്ട കുരിശ് ഒരു വലിയ സിമ്പലാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ കൂട്ടിമുട്ടുന്ന സംഗമസ്ഥാനം. ദൈവനീതിയെപ്പറ്റി പഴയ നിയമത്തിൽ നമ്മൾ വളരെ വായിച്ചു മനസ്സിലാക്കുന്നുണ്ട്. നീതിമാനായ ദൈവം പാപം ചെയ്യുന്ന ഓരോ മനുഷ്യനെയും ഓരോ സമൂഹത്തെയും തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ആവശ്യമുള്ള തരത്തിൽ അവരെ ശിക്ഷിക്കുകയും അവരെ ചെരിപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന രീതി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പാപം ചെയ്യുന്ന ഏതൊരു ദേഹിയും അതിന്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അത് ദൈവനീതിയാണ്. നമുക്കറിയാം നീതി എന്ന് പറയുന്നത് കോടതിയിലാണ് നമ്മൾ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടുന്നാണ്. ഇപ്പൊ അങ്ങനെയൊന്നും ചിലയിടത്തുനിന്ന് കിട്ടുന്നില്ലായിരിക്കും, എനിക്കറിയാൻ പാടില്ല. ഏതാണെങ്കിലും നീതി നമ്മൾ കൂടുതലും പ്രതീക്ഷിക്കുന്ന കോടതിയിൽ നിന്നാണ്. അപ്പൊ കോടതിയിൽ എന്താണ് ചെയ്യുന്നത്? കോടതിയിൽ ഒരു കുറ്റവാളിയെ വിസ്തരിച്ച് അയാളെ കുറ്റക്കാരനെന്ന് കണ്ടാൽ അയാളെ ശിക്ഷിക്കുക, അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടാൽ അവനെ വെറുതെ വിടുക. അപ്പൊ കുറ്റം ചെയ്യുന്ന ഏതൊരുത്തരും ശിക്ഷയ്ക്ക് വിധേയനാണ് എന്നുള്ള ഒരു സന്ദേശമാണ് ഈ ദൈവത്തിന്റെ നീതി നമുക്ക് തരുന്നത്. അത് മനുഷ്യനീതി അങ്ങനെ തന്നെയാണ്. കോടതിയിൽ കുറ്റം ഏറ്റു പറഞ്ഞാൽ അതുകൊണ്ട് ഒരിക്കലും മാപ്പ് കിട്ടത്തില്ല. കുറ്റം ഏറ്റു പറയുന്നവർക്ക് മാപ്പ് ലഭിക്കുന്ന രീതിയല്ല ഉള്ളത്. കുറ്റമേറ്റപ്പോൾ നിശ്ചയമായിട്ടും കുറ്റവാളിയാണെന്ന് തന്നെ നിശ്ചയിച്ചുകൊണ്ട് അവന് ശിക്ഷ വിധിക്കുന്ന രീതിയാണുള്ളത്. അതുകൊണ്ട് കുറ്റം ചെയ്യുന്ന ഏതൊരു ദേഹിക്കും ഏതൊരു മനുഷ്യനും അതിന്റെ ശിക്ഷ ദൈവം കൊടുക്കും. അത് ദൈവനീതിയാണ്. ദൈവനീതിക്ക് അത്തരത്തിൽ യാതൊരു ദാക്ഷിണ്യവുമില്ല. അതുകൊണ്ട് തന്നെ റോമാലേഖനം 6:23 പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്നവർക്ക് മരണമെന്നുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. പാപം ചെയ്യുന്നവരെ വെറുതെ വിടുകയില്ല, അവൻ മരണത്തിന് അധീനമായി തീരുന്നു. അപ്പോ ഈ മരണാധീനമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായതാണ്? ആദ്യ മനുഷ്യന്റെ പാപത്തിലൂടെയാണ് മരണം ലോകത്തിലേക്ക് കടന്നു വന്നത്. ഏത് മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു എന്നാണ് വിശുദ്ധ പൗലോസ് ആശാസിക്കുന്നത്. അതുകൊണ്ട് പാപം ചെയ്യുന്നതിന്റെ ഒരു ഒരു പരിണത ഫലമാണ് മരണം. അത് ദൈവം നൽകുന്ന, പാപത്തിന് വിധിക്കുന്ന നീതിപൂർവമായ ശിക്ഷയാണ്. അത് നമ്മൾ ഏറ്റുവാങ്ങിയേ പറ്റുമോ? അതാണ് ഒരു ഭാഗത്ത് കുരിശിൽ നമ്മൾ കാണുന്ന. അതാണ് മനുഷ്യൻ ചെയ്തുപോയ, മനുഷ്യരാശി മുഴുവനും ദൈവസന്നിധിയിൽ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്കായിട്ട് ഉള്ള ന്യായമായ ദൈവനീതി നടപ്പാക്കുക. ലോകത്തിന്റെ മുഴുവൻ പാപത്തെയും വഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാട് അവിടെ ബലിയായി തീരുകയാണ്. അപ്പോ ദൈവം പാപത്തിന് ശിക്ഷ വിധിച്ചു. ദൈവം നീതിമാനാണെന്നുള്ള ഒരു തെളിയിക്കലാണ് യഥാർത്ഥത്തിൽ ഈ കാൽവറിയിൽ നടക്കുന്നത്. ദൈവത്തിന്റെ നീതിയെ ഒരിക്കൽ കൂടെ അരക്കെട്ടുറപ്പിക്കുന്ന സംഭവമാണ് കാൽവറിയിലെ കുരിശ്. ദൈവനീതിയുടെ പ്രദർശനവും പ്രകടനവുമാണ് കാൽവറിയിലെ കുരിശ്. പാപത്തെ ദൈവം ശിക്ഷയ്ക്ക് വിധിക്കുന്നു. പാപം ചെയ്തവൻ മരണത്തിന് വിധേയനാകുന്നു എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട്. ദൈവപുത്രൻ തന്നെ ലോകത്തിന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ ന്യായമായ നീതി ഏറ്റുവാങ്ങും. ഇതാണ് ഒരു ഭാഗത്ത് നമ്മൾ കുരിശിൽ കാണുന്നത്. മറുഭാഗത്ത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യം, അതിന്റെ അവർണ്ണനീയമായ ആ ആഴം, അത് നമ്മൾ കുരിശിൽ കാണുകയാണ്. ദൈവനീതി നടപ്പാക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ദൈവം സ്നേഹവാനാണ്. ദൈവത്തിന്റെ സ്നേഹം കൂടെ അവിടെ നടപ്പാക്കുക. കർത്താവ് പാപിയെ സ്നേഹിച്ചത് എങ്ങനെയാണ്? അവന്റെ പാപം ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. പാപിയെ ശിക്ഷ വിധിക്കേണ്ടതിന് പകരം അവന് വേണ്ടി ദൈവം അത് ഏറ്റെടുക്കും. അപ്പോൾ ദൈവസ്നേഹം മറ്റൊരുവന്റെ പാപം അല്ലെങ്കിൽ മറ്റൊരുവന്റെ ദോഷം ഏറ്റെടുത്ത് അവന് വേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഏറ്റവും സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മൂർത്തിമത്ഭാവമാണ് നമ്മൾ കുരിശിൽ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ കൂട്ടിമുട്ടുന്ന സംഗമവേദിയാണ് കാൽവറിയിലെ കുരിശ്. ആ കുരിശിന്റെ മഹാത്മ്യം അത്രയുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭാഗം ഇങ്ങനെ റെഫർ ചെയ്തത്. ദൈവനീതിയും ദൈവത്തിന്റെ സ്നേഹവും കാൽവറിയിൽ കൂട്ടിമുട്ടുന്നു. പാപിയായ എനിക്ക് ദൈവം അതുവഴിയായിട്ട് അപമോചനവും വീണ്ടെടുപ്പും നൽകിയിരിക്കുന്നു. കുരിശിലൂടെയാണ് നമുക്ക് വീണ്ടെടുപ്പുണ്ടായത്. അതാണല്ലോ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും നീട്ടി ചൊല്ലുന്നത്. അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്ന എന്തിനാണ്? സ്ലീബായുടെ മുമ്പിൽ നമ്മൾ കുമ്പിടുന്നത് അതിലൂടെ നമുക്ക് രക്ഷയുണ്ടായി എന്നുള്ള അനുഭവമാണ്. അത് എല്ലാ ദുഃഖവെള്ളിയാഴ്ചയും നമ്മൾ വളരെ ശക്തമായിട്ട് ആവർത്തി, അതിന് മുദ്രാവാക്യമാണ് യഥാർത്ഥത്തിൽ. അതിനാലേ ഞങ്ങൾക്ക് രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. അത് വളരെ വളരെ ആഘോഷപൂർവ്വം വളരെ അട്ടഹസിച്ച് ചൊല്ലേണ്ട കാര്യമാണ്. സ്ലീബായിലൂടെ നമുക്ക് കരകരമായ, നമുക്ക് സംലബ്ധമായ വലിയ ആ രക്ഷയുടെ അനുഭവം. എന്നാൽ സ്ലീബായെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ? എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് ദുഃഖവെള്ളിയാഴ്ച നമസ്കാര പുസ്തകത്തിൽ ശുശ്രൂഷ തുടങ്ങുന്നിടത്ത് ചിലയിടത്തൊക്കെ സ്ലീബ ആരാധന എന്ന് എഴുതിയിരിക്കുന്നു. സ്ലീബായി അങ്ങനെ ആരാധിക്കുന്ന രീതി നമുക്കൊട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്ലീബായെ വെനറേറ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്ലീബായെ നമിക്കുന്നു, സ്ലീബായെ വണങ്ങുന്നു, സ്ലീബായെ കുമ്പിടുന്നു, സ്ലീബായെ നമ്മൾ ആദരിക്കുന്നു. അതിനപ്പുറം സ്ലീബായെ ആരാധിക്കുന്ന രീതി നമുക്കില്ലെന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ സ്ലീബ വന്ദനമെന്നോ സ്ലീബ ആഘോഷമെന്നോ ഒക്കെ പറയാം എന്നുള്ളതല്ലാതെ സ്ലീബ ആരാധന എന്നുള്ളത് കുറച്ചുകൂടെ ചിന്തിച്ച് അതിന് ഭാഷാപരമായ എന്തെങ്കിലും ചേഞ്ച് വരുത്തേണ്ടതാണെന്ന് തന്നെ എന്റെ ബോധ്യം. പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് സ്ലീബായിലൂടെ അത്ര വലിയ ഒരു രക്ഷ നമുക്ക് കിട്ടിയിരിക്കുന്നു, അതിനാലേ ഞങ്ങളുടെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്ന സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്നുള്ളത്. അപ്പൊ ദൈവസ്നേഹവും ദൈവത്തിന്റെ നീതിയും വളരെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഗമവേദിയാണ് കുരിശ് എന്നുള്ളത്. അപ്പൊ ഈ കുരിശ് നമുക്കെല്ലാവർക്കും സന്തോഷമാണ്. കുരിശ് എപ്പോഴും നമ്മുടെ ഒരു കാവലാളായി നമ്മുടെ ഒരു സങ്കേതമായിട്ടും നിലനിൽക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങൾ കൂടാ ചെയ്യുമ്പോൾ എല്ലാ ഭവനത്തിലും കട്ടിളപ്പടികളിൽ കുരിശ് വരച്ചു വയ്ക്കും. അതിന്റെ കാരണം എന്താണ്? ഞാൻ വീട് കൂടാ ചെയ്യുമ്പോൾ സാധാരണ ഇത് പറയാറുണ്ട്, വീട് കൂടാ ചെയ്യുമ്പോൾ എന്തിനാണ് ഈ കട്ടിളപ്പടികളിൽ വെള്ളത്തിൽ കൈമുക്കി എന്തിനാണ് ഈ കുരിശ് വരയ്ക്കുന്നത്? കട്ടിളപ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം, ഡോർ ഈസ് ആൻ എൻട്രി പോയിന്റ്. ഒരു വീട്ടിലേക്ക് കയറാനുള്ള എൻട്രി പോയിന്റ് ആണ് കുരിശ് എന്ന് പറയും, വാതിൽ എന്ന് പറയും. അപ്പൊ ആ വാതിലിൽ കുരിശ് വരച്ച് വെക്കുമ്പോൾ സാധാന്യമായ എല്ലാ എൻട്രിയും അല്ലെങ്കിൽ പൈശാചികമായ എല്ലാ പ്രവേശനങ്ങളും നമ്മൾ തടയുന്നു എന്നുള്ളതാണ് സത്യം. സാധാന്യമായ പൈശാചികമായ എല്ലാ പ്രവേശനങ്ങളും നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് തടയുകയാണ് കുരിശിലൂടെ. നമ്മുടെ നാട്ടിലൊക്കെ കുരിശിൻ തൊട്ടി സ്ഥാപിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം ഇത് തന്നെയാണ്. അല്ലാതെ ഭണ്ഡാരം വെക്കാൻ വേണ്ടിയല്ല. സാധാരണ നമ്മൾ കൂടുതലും ഇപ്പൊ ഈ കുരിശിൻ തൊട്ടികളൊക്കെ പണിയുമ്പോൾ അവിടെ അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ട് വെക്കുന്ന അവർക്ക് ഭണ്ഡാരം വെക്കാവുന്ന 5,000 പൈസ ഉണ്ടാക്കാവുന്നൊക്കെയാണ്. പക്ഷെ അതൊന്നുമല്ല അതിന്റെ ലക്ഷ്യം. എവിടെയെങ്കിലും ഒരു ഉയർന്ന സ്ഥാനത്ത് ഒരു കുരിശ് പ്രതിഷ്ഠിക്കുന്നതിന്റെ അർത്ഥം ആ വഴി സാത്താൻ പിന്നെ വരികയില്ല എന്നുള്ള ഒരു വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ സാധാരണ അതിന് സൈറ്റൻ കനോട്ട് ക്രോസ് എ ക്രോസ് എന്ന് പറയാറുണ്ട്. സാത്താന് ഒരു കുരിശ് മറികടന്നു പോകാൻ സാധ്യമല്ല. അതിനുവേണ്ടിയാണ് എവിടെയെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഉയർന്ന ഒരു സ്ഥലത്ത് കുരിശ് സ്ഥാപിക്കുന്നത്. കുരിശ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുവഴി സാത്താന്റെ ഗമന ആഗമനങ്ങൾ നിരോധിക്കും. അപ്പൊ അതേ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കട്ടിളപ്പടികളിൽ കുരിശു വരച്ച് സാത്താന്റെ എൻട്രി വീടുകൾക്കുള്ളിലേക്ക് നിരോധിക്കുന്നത്. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ പോലും കുരിശിന്റെ സാന്നിധ്യവും കുരിശിന്റെ സംരക്ഷണവും നമുക്കുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി ഞാനിത് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദരിക്കുന്ന ഈ കുരിശ് നമ്മോട് ചോദിക്കുന്ന അല്ലെ നമ്മോട് പറയുന്ന സന്ദേശം എന്താണ്? എന്ത് നമ്മൾ ചെയ്യണം കുരിശിന് വേണ്ടി എന്നുള്ളതും കൂടെ ഇതോട് ചേർത്ത് ചിന്തിക്കണം. കുരിശ് ധരിക്കുകയോ കുരിശ് വരയ്ക്കുകയോ മാത്രം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കുരിശിനോടുള്ള നമ്മുടെ ചുമതലകൾ തീർന്നുവോ? അത് ചിന്തിക്കുക. കുരിശ് നമുക്ക് നൽകുന്ന സനാതനമായ കാലാതിവർത്തിയായ സന്ദേശം എന്താണ്? കുരിശ് യഥാർത്ഥത്തിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം നീയും ഒരു ക്രിസ്തുവാകണം എന്നുള്ളതാണ്. കുരിശിൽ മരിക്കാൻ നമ്മെ കർത്താവ് വിളിക്കുകയാണ്. ഓരോ മനുഷ്യനും കുരിശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9:23 അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തീയമായ അനുഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിസ്ത്യാനിയായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഒരു ക്രൈസ്റ്റ് ഫാൻ ആകാനല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ പലരും ക്രൈസ്റ്റ് ഫാൻസ് ആണ്. യേശു ക്രിസ്തു ഇന്നത് ചെയ്തു എന്ന് പറയാനും ക്രിസ്തുവിന്റെ ആരാധകനായി ഒരു ക്രൈസ്റ്റ് ഫാനായിട്ട് നിൽക്കാനും ഒക്കെയാണ് നമുക്ക് ആഗ്രഹം. പക്ഷേ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറയുന്നതിന് കുറെ കൂടെ ആഴമായ അർത്ഥമുണ്ട്. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുരിശു ചുമക്കൽ എന്നുള്ളത്. യേശുവിനോടൊപ്പം കുരിശു ചുമക്കുന്നവന് മാത്രമേ ക്രിസ്ത്യാനിയായിരിക്കാൻ പറ്റൂ. അത് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം 9:23 വാക്യത്തിൽ. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തന്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ. സോ എവ്രി ഡേ ദേ വിൽ ഹാവ് എ ക്രോസ്. എല്ലാ ദിവസവും ഒരു കുരിശുണ്ടാവും. അത് ഇടതടവില്ലാതെ കുരിശു വഹിക്കുന്ന ഒരു ജീവിതം മുഴുവനും നീളുന്ന ഒരു കുരിശു ചുമക്കലാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിനെ അനുഗമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ശ്രീബാ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ശ്രീബാ പെരുന്നാളിന് ശേഷം വരുന്ന ഈ ദിനങ്ങളിൽ നമ്മുടെ ധ്യാനചിന്തകൾ നമ്മൾ പകരുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ടത് ഈ കുരിശു ചുമക്കലിലേക്കാണ് കർത്താവ് നമ്മെ വിളിക്കുന്നത്. വിശുദ്ധ പത്രോസിനെ പറ്റി ഒരു വലിയ കഥയുണ്ടല്ലോ, ഖവാദീസ് എന്ന് പറയുന്ന ആ വലിയ സംഭവം. പത്രോസ് റോമായിൽ കുരിശിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെട്ടു. കർത്താവിനെ പോലെ കുരിശിക്കപ്പെടാൻ വിധിക്കപ്പെട്ട് റോമായിട്ട് ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എങ്ങനെയോ ചാടി രക്ഷപ്പെട്ടു. ചാടി രക്ഷപ്പെട്ട് റോമാ നഗരത്തിന്റെ ഗേറ്റ് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് എതിരെ വന്ന് നിൽക്കുന്നു. വളരെ അമ്പരപ്പോടെ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, വേർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ട് പോകുന്നു? അതാണ് കോവാദിസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, നീ എങ്ങോട്ട് പോകുന്നു? കർത്താവ് ഉടനെ പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോവാണ്, ഐ വാണ്ട് ടു ബി ക്രൂസിഫൈഡ് ഫോർ എ സെക്കൻഡ് ടൈം. ഞാൻ രണ്ടാമത് കുരിശിക്കപ്പെടാൻ പോവാണ്. കാരണം നിന്നെ കുരിശിക്കാനായിട്ട് റോമാ ഗവൺമെന്റ് തീരുമാനിച്ചിട്ട് നീ അവിടുന്ന് ചാടി രക്ഷപ്പെടുകയാണെങ്കിൽ ഐ ഹാവ് നോ അതർ വേ എക്സെപ്റ്റ് ഗോയിങ് ടു റോം ആൻഡ് ടു ബി ക്രൂസിഫൈഡ് ഇൻ പ്ലേസ്. അങ്ങനെ പറഞ്ഞ കർത്താവ് വീണ്ടും കുരിശിക്കപ്പെടാൻ ഒരുങ്ങുന്ന കഥയാണ് കോവാദിസിൽ പറയും. അപ്പൊ ആ കഥയിലൊക്കെ വളരെ ശക്തമായിട്ട് നമുക്ക് വരുന്ന സന്ദേശം ഇതാണ്, കുരിശിക്കപ്പെടൽ അല്ലെങ്കിൽ കുരിശു ചുമക്കൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രാഥമികവും അവിഭാജ്യവുമായ ഒരു ഘടകമാണ്. അത് മാറ്റിവെച്ചിട്ട് നമുക്ക് ക്രിസ്തീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല. കുരിശു ചുമക്കാനായിട്ട് കർത്താവ് നമ്മെ വിളിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാരെല്ലാവരും, നമ്മൾ അവരെ എന്തിനാണ് വെനറേറ്റ് ചെയ്യുന്നത്? അവരൊക്കെ കർത്താവിനോടൊപ്പം കുരിശു ചുമന്നവരാണ്. കർത്താവിന്റെ കുരിശ് കണ്ട് ഓടുകയായിരുന്നില്ല, കുരിശിലേക്ക് ഓടി അടുക്കുകയായിരുന്നു എന്നാണ് സഹോദരന്മാരെ പറ്റി നമ്മൾ പാടുന്നത്. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ആലപിക്കുന്ന ഗീതം അതാണ്, തൂക്കപ്പെട്ടു മരത്തിൽ വിലാവുതറന്ന് ആ ചവളം രക്തം വെള്ളമുടൊഴുകും മശിഹായെ സഹോദരന്മാർ കണ്ടപ്പോൾ കണ്ടങ്ങോടി മരിപ്പാനായി. കർത്താവിൻ പേർക്കെല്ലാരും കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകളിലും കാലുകളിലും ആണിതറയ്ക്കപ്പെട്ടവനായി സഹോദരന്മാർ കുരിശിലേക്ക് ഓടി അടുക്കുകയായിരുന്നു. ഞങ്ങളെ കൂടെ കൊല്ലണമേ, ഞങ്ങളെ കൂടെ കൊല്ലണമേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതുകൊണ്ട് കുരിശിന്റെ ഈ ഒരു സന്ദേശം എന്തുകൊണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയില് അങ്ങനെ ഒരു കുരിശിന്റെ വഴി തിരഞ്ഞെടുക്കാനുള്ള ആഗ്രഹവും അതിനുവേണ്ടിയുള്ള ഒരു പ്രചോദനവും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മള് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. നമുക്ക് കർത്താവിന്റെ കുരിശ് ആഘോഷിക്കുക മാത്രമല്ല, അതിനെ വരയ്ക്കുവാൻ കൂടെ കഴിയണം. കുരിശ് വരച്ചാൽ മാത്രം പോരാ, കുരിശ് വരയ്ക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് കുരിശു വരിക്കാനുള്ള ഒരു ഒരു വൈമുഖ്യം കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഇന്നും നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭ മലയാളികളുടെ ഒരു സഭയായിട്ട് മാത്രം നിലനിൽക്കുന്നത്. അത് കുറച്ചുകൂടെ വളരണമെങ്കിൽ കുരിശു വരിക്കാൻ ഉള്ള ഒരു ധനത്ത് നമുക്ക് ഉണ്ടാവണം. ഒരുപക്ഷെ അനേകര് സുവിശേഷകരായിട്ടോ അല്ലെങ്കിൽ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ച് സഹോദരന്മാരായിത്തീരുന്ന രീതിയിലോ ഒക്കെ ആയിരുന്നിരിക്കാം. അതിനായിട്ട് സഭ ഒരുങ്ങുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഭാരതത്തിൽ ഒരു നല്ല സുവിശേഷം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, സുവിശേഷീകരണം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയെങ്കിൽ അത്തരത്തിലേക്ക് ഉള്ള ചിന്തകൾ നമ്മുടെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ വെക്കേണ്ടി വരും, എങ്കിലേ സഭയ്ക്ക് മുന്നോട്ട് ഭാവി ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഈ കുരിശു ചുമക്കൽ അതുപോലെ തന്നെ കുരിശിക്കപ്പെടൽ, ഇത് രണ്ടും ക്രൂശ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാഠങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാനായിട്ട് ശ്രമിക്കാം. ഞാൻ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും കൂട്ടിമുട്ടുന്ന ഒരു സംഗമസ്ഥാനമാണ് കർത്താവിന്റെ കുരിശ്. അതോടൊപ്പം തന്നെ ദൈവ അനുഗമനം നടത്തുമ്പോൾ, കർത്താവിനെ പിൻചെല്ലുമ്പോൾ അനിവാര്യമായിട്ട് നമുക്കുണ്ടാവുന്ന ഒരു കാര്യമാണ് കുരിശ് ചുമക്കൽ, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി കുരിശിക്കപ്പെടൽ എന്നുള്ളത്. ഇത് രണ്ടും നമ്മുടെ ഈ സ്ലീബാ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ചിന്തകളിൽ നമ്മെ വളരെ ശക്തിയായി ഭരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും, ഒരിക്കൽ കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും തുടർന്നുള്ള സമയങ്ങളിൽ ഡെഹിനായ എന്നെയും സഭയിൽ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ എംപവർമെന്റിന്റെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. അനുഗ്രഹിക്കട്ടെ.
സ്ലീബ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ സ്ലീബായുടെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിലെ എങ്ങനെ പ്രാവർത്തികമാക്കാൻ ഒന്നും സാധിക്കും എന്നുള്ളത് അച്ഛൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ബുധനാഴ്ച സ്ലീബ പെരുന്നാൾ ദിവസമായിരുന്നു. അന്ന് ഞാൻ സംസാരിച്ചു. അന്നും സ്ലീബ പെരുന്നാളും സ്ലീബായുടെ പ്രാധാന്യത്തെ പറ്റിയാണ് പറഞ്ഞത്. ഈ രണ്ടും കൂടെ ആയപ്പോൾ വളരെ കോംപ്ലിമെന്ററി ആയിട്ട് കഴിഞ്ഞ ആഴ്ചയിലത്തെ ഈ ആഴ്ചയിലത്തെയും കൂടെ ആയപ്പോൾ അത് തീർന്നു. നമുക്ക് സ്ലീബായെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനൊക്കെ ഒന്ന് സാധിച്ചു. അച്ഛനെടുത്ത് പറഞ്ഞ പോയിന്റ് വളരെ അർത്ഥവത്തായിട്ടുള്ള സംഗതിയാണ്. സ്ലീബ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നീതിയുടെയും സ്നേഹത്തിന്റെയും മീറ്റിംഗ് പോയിന്റ് ആണ് എന്നുള്ളത്. നീതി ദൈവനീതിയിൽ എല്ലാവരെയും അവിടെ ശിക്ഷയും വിധിയും ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കയറ്റുവാൻ തക്കവണ്ണമുള്ള ഒരു വേദിയായിട്ട് തന്നെ ദൈവത്തിന്റെ സ്നേഹം അവിടെ കാണുന്നു എന്നുള്ളതും ഈ കുരിശിന്റെ പ്രത്യേകതയായിട്ട് അച്ഛൻ നമ്മളെ പഠിപ്പിച്ചു. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. പി എ ഫിലിപ്പ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സഭയുടെ ഹ്യൂമൻ എംപവർമെന്റ് മിനിസ്ട്രിയുടെ പ്രധാന ചുമതലക്കാരനാണ്. ഓരോ വർഷവും പ്രത്യേകമായ ടീമുകൾ എടുത്തുകൊണ്ട് അനേകം പഠന പദ്ധതികൾ സഭ ആഗമനം നടത്തി അങ്ങനെ എല്ലാവരെയും നല്ല ക്രിസ്തുവിൻ്റെ നല്ല പാഠങ്ങൾ പഠിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള നല്ലൊരു ശുശ്രൂഷ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നു. അത് വിവിധ സന്ദർഭങ്ങളിൽ ഫാമിലി കോൺഫറൻസിന്റെ സമയത്തും ഒക്കെ അച്ഛൻ ഞങ്ങളെ സൂചിപ്പിച്ചതാണ്. അച്ഛൻ്റെ ശുശ്രൂഷയെല്ലാം അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഭംഗിയായി ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒന്ന് ദൈവവചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം സമയം കണ്ടെത്തിയുള്ള സന്തോഷവും അറിയിക്കുന്നു. അച്ഛന് നല്ല യാത്ര നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ഛനെയും കുടുംബത്തെയും ദൈവം വാഴ്ത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായി.
കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അരുളിടണമെന്നുള്ള ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
കർത്താവെ, കറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ, പിഴയധികാരം ചെയ്തതിനാൽ മുമ്പേ കാണതു വഷളായി. കർത്താവെ, പ്രാർത്ഥനയാൽ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നെ പാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ. ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർത്തിടണമേ. മൗനം ദീക്ഷിക്കാതെ സമാരത്തോടതു വാഴണമേ. എൻ പാപത്തിൻ ബഹുലതയാൽ ഉപ വഴി ഞാൻ പ്രാപിച്ചാൽ
ഹൃദയമായിട്ട് പ്രാർത്ഥനയ്ക്ക് പേര് നൽകിയിട്ടുള്ള ആളുകളുടെ പേര് വായിക്കുന്നു. 18 ദിവസം മാത്രം പ്രായമുള്ള ജവൽ എബ്രഹാം എന്ന് പറയുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കണം. ഐസിയിലാണ്. അതോടൊപ്പം നമ്മൾ ഓർക്കാറുള്ള ആലീസ്, രാജി, എലിസബത്ത്, പ്രൈസ്, ജോളി, മോളി, ഇവരൊക്കെ ക്യാൻസർ ബാധിച്ച് സുഖം പ്രാപിച്ചു വരുന്നവരും അതോടൊപ്പം തന്നെ ചിലരൊക്കെ ചികിത്സയിലായിരിക്കുന്നവരുമാണ്. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നു. ഇവരെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം നമ്മൾ നിരന്തരം ഓർക്കാറുള്ള ദാനിയൽ എന്ന് പറയുന്ന മകനെ ഓർക്കാം. രൂബേനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജയ എന്ന് പറയുന്ന ഒരാളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റ് ആരെങ്കിലും രോഗികളായിട്ടോ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ സമയത്ത് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറക്കുമോർ, അനുനിമിഷം ഞങ്ങളെ കരുതുന്ന, ശ്രദ്ധിക്കുന്ന കരുണാമയനായ ദൈവമേ, ഒരു പ്രഭാതം കൂടെ അങ്ങയുടെ സന്നിധിയിൽ എടുത്തു വരുവാനും തിരുവചനം ധ്യാനിക്കുവാനും അത് കേൾക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ദൈവകൃപയ്ക്ക് ഒരുക്കുവാൻ തക്കോണം ഇടയാക്കി തന്ന ആ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങയോട് ചേർന്നിരിക്കാൻ കിട്ടുന്ന ഓരോ നിമിഷവും ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ, ശ്രേഷ്ഠമേറിയ നിമിഷങ്ങളായിട്ട് കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിൽക്കണമേ. ഈ ലോകത്തിൽ ജീവിക്കാൻ കിട്ടിക്കുന്ന തുച്ഛമായ കാലഘട്ടം പരിപൂർണമായി അങ്ങയോട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിൽക്കണമേ. അന്ന് ശ്രദ്ധിക്കത്തക്കവണ്ണം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അനേകം പേര് അങ്ങയെ മറന്ന് ജീവിക്കുമ്പോൾ അങ്ങയെപ്പറ്റി ഓർക്കുവാനും ആ കൃപയുടെ ചെറുകൻ കീഴിൽ സന്തോഷത്തോടും സ്നേഹത്തോടും ആദരവോടും ധ്യാനിച്ചും ജീവിപ്പാൻ തക്കവണ്ണമൊക്കെ ഞങ്ങളിടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് തിരിച്ചറിവുണ്ടാകത്തക്കവണ്ണം ഒരു മാതൃകാപരമായ ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് വസിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിലും എവിടെയായിരിക്കുന്നുവോ അവിടെയൊക്കെയും അങ്ങയുടെ സാക്ഷികളായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങളും പ്രതിബന്ധങ്ങളും നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടും നന്മയോടും ഭയമില്ലാത്തവരായി ജീവിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കുമെന്ന് പ്രീശിഷ്യമാരളി ചെയ്ത ദൈവസാന്നിധ്യത്തിന്റെ ഉറപ്പുള്ള സ്വരം ഓരോ നിമിഷവും അത് കേട്ട് ധ്യാനിച്ച് ആ ധൈര്യത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. യുദ്ധങ്ങളും കലഹങ്ങളും ഈഗോയും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ലോകത്തിൽ നടമാടുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് സമാധാനത്തോടെ അങ്ങേ സ്തുതിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഒരുപാട് രോഗികളുടെ പേരുകൾ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അനേകം പേരുടെ പേരുകൾ ഇനിയും ഞങ്ങൾ ഓർക്കാനുണ്ട്. ഇവരൊക്കെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അവരെ കരുതുന്നതിനേക്കാളും സ്നേഹിക്കുന്നതിനേക്കാൾക്ക് അപ്പുറം അങ്ങ് അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ കരുതലിന്റെ പൂർണ്ണത ശരിയായ രീതിയിൽ വെളിപ്പെടുവാനും ആ കരുതൽ ശരിയായ ദിശാബോധത്തോടുകൂടി തിരിച്ചറിയുവാനും നിന്റെ ദാസരെയൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെയും പ്രതിബന്ധങ്ങളെ കൂടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒന്ന് ഒരുമിച്ച് തങ്ങൾ തനിയെയല്ല, അതിന്റെയൊക്കെ അപ്പുറം ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമർപ്പിച്ച തമ്പുരാൻ കൃപയാണെന്നുള്ള ധൈര്യത്തോടും ബോധ്യത്തോടും ജീവിതത്തിന്റെ മുമ്പിൽ വരുന്ന കടന്നു വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും ജീവിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസരേഖയുടെ ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ ഏത് തീവ്രതയും അതിജീവിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, സജ്ജമാക്കി തീർക്കണമേ. രോഗത്തിന്റെ വേദനയും രോഗത്തിന്റെ കാണാതെ വണ്ണം ദൈവസ്നേഹത്തിന്റെ കാരുണ്യം ദർശിക്കാൻ നിന്റെ ദാസരുടെയൊക്കെ കണ്ണുകളെയും ഹൃദയങ്ങളെയും അവിടെ നിന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയൊക്കെ നടക്കുന്ന ചികിത്സകളൊക്കെ ഫലപ്രദമാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ എല്ലാ ശാരീരിക ക്ലേശങ്ങൾക്ക് വിടുതൽ കൊടുക്കുവാനും എന്റെ ദുഃഖം അവനെനിക്ക് നൃത്തമാക്കി തീർന്നു പറയത്തക്കവണ്ണം അങ്ങയുടെ ദേവാലയത്തിൽ ഒന്ന് ആരാധിക്കത്തക്കവണ്ണം ഒരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരം കൊടുത്ത് ഇതിന്റെ ദാസരേഖ തൃപ്തിയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒരു കുട്ടികൾ പോലും വഴിതെറ്റിപ്പോകാതെ അങ്ങയുടെ പാതയിൽ തിരിച്ചറിവോടുകൂടി വളരുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന അറിവിജ്ഞാനവും ഉയരങ്ങളും നമ്മൾക്ക് പ്രദാനം ചെയ്യണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകം കുഞ്ഞുങ്ങൾ പഠിക്കാൻ പ്രയാസമായിട്ടൊക്കെ അറിയുമ്പോൾ അവരൊക്കെ അവർ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ. ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളുടെ അറിവ് കണ്ടെത്തുവാനുള്ള ഒരു വ്യഗ്രത അവരിലേക്ക് ഉത്പാദിപ്പിക്കണമേ. യുവാക്കാരന്മാരും യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റ പോകാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ അങ്ങയുടെ കൃപ നിന്റെ മക്കളെ നല്ല ദിശാബോധമുള്ളവരെ നയിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. കുടുംബ ബന്ധത്തിൽ പരസ്പര വിശ്വസ്തയും സ്നേഹവും ആഴമായ ദൈവഭക്തിയും കണ്ടെത്തുവാൻ തക്കവണ്ണം സഹായിക്കണമേ. കുടുംബ ബന്ധങ്ങളുടെയൊക്കെ വിമോചനം ശക്തമായി വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബം ബന്ധത്തിന്റെയും ദൈവസ്നേഹത്തിന്റെ ഊഷ്മളത പ്രകടിപ്പിക്കുന്ന കഥലമാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന വിവേകവും തിരിച്ചറിവും പക്വതയും നിന്റെ ദാസർക്കൊക്കെ അവിടെ പ്രധാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ കളിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ടൊക്കെ കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ അവിടെ വാഴ്ത്തുകയും പ്രത്യേകിച്ച് തനിയെ താമസിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഫലമായി തീരുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് അനുയോജ്യരായ പങ്കാളികളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന പ്രതികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ. അവരുടെ കണ്ണുനീർ അവിടുന്ന് കാണുകയും അവർക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല ഉത്തമരായ കുഞ്ഞുങ്ങളെ കൊടുത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെടുന്നവരെയും അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത സന്തോഷങ്ങൾക്ക് നിദാനമാകുന്ന വിധത്തിൽ ശ്രേഷ്ഠമായ വഴികളെ തുറന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും ജോലി ചെയ്യാനുള്ള സന്നദ്ധതയും നല്ല പ്രതിഫലം ലഭിക്കാനിടയാകണമേ. ദൈവം അനുഗ്രഹങ്ങളൊക്കെ സമൃദ്ധിയായിട്ട് കൊടുക്കുമ്പോൾ നന്മയോട് ഉപയോഗപ്പെടുത്താനുള്ള മനസ്സ് നിന്റെ ദാസർക്ക് പ്രദാനം ചെയ്യണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാവാതിരുമേനി എല്ലാ മുത്ര പൗരസ്ത്യമാരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനം നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഈ ഭദ്രാസ നയിപ്പാൻ തക്കവണ്ണം ദാസന് ആവശ്യമായിരിക്കുന്ന ശക്തി ബുദ്ധിയും കഴിവും കൃപയും നിറവും ഒക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും മുന്നോട്ട് തളർന്നു പോകാതെ നയിപ്പാൻ തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപകളെ കൊണ്ട് നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ലാഭിക സംഘടനകളെ വിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ശുശ്രൂഷിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തീവ്രവാദവും സ്നേഹശൂന്യതയൊക്കെ വർദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ കരുണയും ലോകത്തിന് പരത്തുവാൻ തക്കവണ്ണം ഞങ്ങളിൽ കൂടിയൊക്കെ അവിടെ ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് അരമനയുടെ ചാപ്പൽ പണിക്ക് വേണ്ടി അത് സൈൻ ചെയ്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കത്തക്കവണ്ണം അങ്ങയുടെ ശ്രദ്ധയും വാത്സല്യമൊക്കെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് കൂടി ഉണ്ടായിരിക്കണമേ. നിർമ്മാണത്തിന് അനുയോജ്യരായ ചുമതലക്കാരെ ലഭിക്കുകയും അനുയോജ്യരായ ജോലിക്കാരെ ലഭിക്കുകയും അതൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും ഒരുമിച്ച് ചേർന്ന് അങ്ങ് ആരാധിക്കത്തക്കോളൊരു സാധ്യത ഉണ്ടാക്കി തരുവാൻ തക്കൊണ്ടിടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവവചനം പറഞ്ഞ അങ്ങയുടെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യാത്രയിലൊക്കെ അവിടുന്ന് കൂടി ഉണ്ടായിരിക്കണമേ. തുടർന്നും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം അനുഗ്രഹവും സമൃദ്ധിയായിട്ടുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളൊക്കെ അവിടെ താഴെ സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടെ ക്ഷമിക്കണമേ. ദൈവമേ ഓരോ പ്രാവശ്യവും അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയായി ശിരസ്വരം നമുക്ക് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധീകരിക്കപ്പെട്ടവരായി തീരുവാനും അറിഞ്ഞു അറിയാതെ വന്നുപോയ പാപങ്ങളെയും കുറ്റങ്ങളെയും ഒക്കെ ക്ഷമിച്ച് നല്ല തെളിമയും നിറവുള്ളവരായി രൂപാന്തരപ്പെടുവാൻ തക്കോണം ഞങ്ങളുടെ കൂട്ടായ്മയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സകല പരേതർക്കും സ്വർഗീയ ഊർജ്ജമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നൊന്നാളും സ്തുതിച്ചു കൊടുത്തവനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച് എന്റെ മക്കളെല്ലാവരോടുകൂടി ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പേരോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും അറിയണമേ.
ശുശ്രൂഷയിൽ സംബന്ധിച്ച് എല്ലാവരുടെ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ശ്രേഷ്ഠമായ നേതൃത്വം നൽകുന്ന ഭദ്രാസ്ത്രാപുരത്തേക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. വളരെ നല്ല ഒരു ചിന്ത പകർന്ന് നമ്മളെ ധന്യമാക്കി തീർത്ത ഒന്നേ പി എ ഫിലിപ്പച്ചനെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ യാത്രയിലൊക്കെ ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നു. പരമനയിൽ സാന്നിധ്യം കൂടെ നടക്കുന്ന ഐസക്കച്ചൻ അതുപോലെ തന്നെ ഫിലിപ്പോസ് അച്ഛൻ എല്ലാ വൈദികരോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അരമനയിലെ കൂടി വന്നിരിക്കുന്ന വിശ്വാസികളോടുപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങൾ ഓർക്കുകയും എല്ലാവരും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സ്റ്റേറ്റിന് ചുമതലയുള്ള മനോജ് അതുപോലെ സെക്രട്ടറി ആയിരിക്കുന്ന രാജനെ ഓർക്കും. എല്ലാവരോടും നന്ദി അറിയിക്കുന്ന ദൈവമേ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.